This program was first broadcast on Canterbury's access media station, Plains FM, and was made with the assistance of New Zealand On Air.
It's time now to connect with the Malayali community with Namaste Kerala on Plains FM.
നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ഗുഡ് ഈവനിങ് ക്രൈസ്റ്റ് ചർച്ച്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമസ്തേ കേരളയുടെ മറ്റൊരു ഷോയിലേക്ക്. ഇത് നമ്മൾ ജൂൺ മാസമാണ്, വിൻ്ററായി, എല്ലാവരും തണുത്ത് ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു ഷോയിലേക്ക് സ്വാഗതം. പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ആർ ജെ വിപ്സാണ് ഇവിടെ ഉള്ളത്. എൻ്റെ കൂടെ നിന്ന് ആർ ജെ എ ജെ ഉണ്ട്. കഴിഞ്ഞ ഷോയിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, 4 പേരായിരുന്നു കഴിഞ്ഞ ഷോയിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് 1-2 കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് നല്ല ഫീഡ്ബാക്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതിനെ പറ്റിയിട്ട് കിട്ടിയിരുന്നു. അല്ലെ, കണ്ടൻറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഫീഡ്ബാക്സ് നമ്മുടെ ടീമിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കണ്ടൻറ്റ് ഉണ്ട്, പക്ഷെ അതൊരു എക്സ്പേർട്ടാണ് അതിനെ പറ്റിയിട്ട് അഡ്വൈസ് കൊടുക്കേണ്ടത് എങ്കിൽ അങ്ങനത്തെ ആളുകൾ നമ്മൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ എഴുതിയറിയിക്കുക. അത് നമ്മുടെ നമസ്തേ കേരളയുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇമെയിലോ നമുക്ക് എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്ത്
മെസ്സേജ് അയച്ചാൽ മതി. നമസ്തേ കേരളയുടെ ഫേസ്ബുക്ക് പേജിലൂടെ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, അത് പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ലൈവ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റിൽ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിവിടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ് ഉണ്ടായിരുന്നു. അപ്പം വീടുകൾ, നിങ്ങൾ വീടുകൾ നോക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ലോയർ ഉണ്ടായിരുന്നു. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ വീട് മേടിക്കുമ്പോഴുള്ള ലോയർപരമായ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മോർഗേജ് ബ്രോക്കറും ഉണ്ടായിരുന്നു. സോ ഒരു റിയൽ എസ്റ്റേറ്റ്, നമ്മളിപ്പോൾ അങ്ങനെ വീട് തപ്പുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരുവിധം അറിയാനുള്ള ആഗ്രഹങ്ങളുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുവിധമൊക്കെ.
അതെ, അതിൻ്റെ ടോട്ടൽ പ്രോസസ്സ് നമ്മൾ ഒക്കെ എങ്ങനെയാണ് ഫൈനാൻസ് അറേഞ്ച് ചെയ്യുന്നത്, എന്താണ് നമ്മൾ വീട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ലീഗൽ കാര്യങ്ങൾ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഷോയിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അത് എജെ പറഞ്ഞ പോലെ നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമസ്തേ കേരളയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ പ്ലെയിൻസ് എഫ് എമ്മിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഷോയുടെയും ഓൾമോസ്റ്റ് 60-something ഷോസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോയിട്ട് നമുക്കതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ആക്ച്വലി 5 years കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് നമസ്തേ കേരള. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും പ്രത്യേകമായിട്ട്
നന്ദി പറഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും തുടങ്ങാൻ. അതുമാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലേറ്റസ്റ്റ് നോ. അപ്പം നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് നമ്മളും, നമുക്ക് ഒബ്വിയസ്ലി ഇതിനുള്ള എക്സ്പേർട്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അവരുടെ ഈ ഷോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, അവരെ വരുത്താം. അതുപോലെ തന്നെയല്ല, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ആ ചോദ്യങ്ങൾ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഉത്തരങ്ങളും അവരുടെ നിന്ന്, എക്സ്പേർട്സിൻ്റെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി ഉപകാരമുള്ളൊരു കാര്യമായിരുന്നു എന്ന് ഒത്തിരി പേര് പറഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം,
ഒരുപാട് സന്തോഷം. ഇനിയും ഞങ്ങളുടെ ഫ്യൂച്ചറിലും ഞങ്ങളുടെ വരുന്ന ഷോകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എസ് എസ് എഡ് നമ്മളൊരു വിൻ്റർ മന്തിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലൊരു ചൂട് കാപ്പി ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ടിരുന്നോ, നമുക്കൊരു പാട്ട് കേട്ടിട്ട്
തിരിച്ചു വരാം.
This show is proudly sponsored by Vipin Burgess from Easy Street Mortgages. Your mortgage made easy.
ഇത് നമസ്തേ കേരള കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ഓക്കെ, അപ്പം എല്ലാവരും കോഫിയൊക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടിരിക്കണോ? അപ്പം ഞങ്ങളിന്ന് ആദ്യം പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആർ ജെ എ ജെക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു. എജെ അതിപ്പോ നമ്മൾക്ക് വേണ്ടി അത് വായിക്കുന്നതായിരിക്കും. ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നുണ്ട്. ഈ ടെക്സ്റ്റ് മെസ്സേജ് ഒരു സ്പെഷ്യൽ ടെക്സ്റ്റ് മെസ്സേജ് ആണ്. അപ്പോൾ അത് എജെ നമുക്ക് വേണ്ടി വായിക്കുന്നതായിരിക്കും.
അപ്പോൾ എനിക്ക് വന്ന ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എൻ സിൽ നിന്നാണ് ടെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. വി ഹാവ് ടെമ്പററി റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു യുവർ അക്കൗണ്ട് ഡ്യൂ ടു സസ്പീഷ്യസ് ആക്ടിവിറ്റി. എന്നിട്ട് പ്ലീസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ബി എൻ സെറ്റ് വാലിഡേറ്റ് ആക്സസ് ഡോട്ട് കോം എന്ന് പറഞ്ഞ് HTTPS ഭയങ്കര ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ലിങ്കൊക്കെ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഒരു പ്രാവശ്യം അല്ല, രണ്ട് പ്രാവശ്യം വന്ന്.
അപ്പോഴാണ് ഏജന്ന് ആലോചിക്കുന്നത്, ഓ എന്ന പിന്നെ
പ്രത്യേകം. പിന്നെ ആലോചിച്ച മനസ്സിലായി ബി എൻ സിൽ എനിക്ക് അക്കൗണ്ടും ഇല്ല, പിന്നെ എവിടുന്നാണ് ഇത്, ഏത് സസ്പീഷ്യസ് ആക്ടിവിറ്റി ആണ് ബി എൻ സിയുടെ അക്കൗണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ബി എൻ സിയുടെയും ASP-യുടെയും പേരിലാണ് ഇങ്ങനെ ടെക്സ്റ്റ് സ്കാമുകൾ നടക്കുന്നത്. അത് ബാങ്കിൻ്റെ ഒരു സ്കാമാണത്. ഇതുപോലെ തന്നെ ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലി നമ്മുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്.
അതെ,
ഇതൊക്കെയാണ് വേറെ തട്ടിപ്പുകൾ.
അതായത് മെയിനായിട്ട് ഇത് പറയാനുള്ള കാര്യം, ഇപ്പോഴും ഒത്തിരി ആൾക്കാർ മറ്റേ നമ്മുടെ ഉഗാണ്ടൻ ലോട്ടറിയും
അങ്ങനത്തെ ഒരു കുറച്ച് റൗണ്ടുകളുണ്ട്
കഴിഞ്ഞു. ഇപ്പോഴും ആൾക്കാർ ചെറിയ പൈസ അല്ല ആൾക്കാരുടെ തോന്നുന്നു, ഫുൾ ലൈഫ് സേവിങ് പോയ ആൾക്കാർ ഉണ്ട്. എനിക്കന്ന് സ്റ്റാഫിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ പറയുന്നത് ഫുൾ ലൈഫ് സേവിങ് പോയ ആൾക്കാരുണ്ട്. അതായത് എത്രയോ ആയിരങ്ങൾ നമ്മൾ സേവിങ്സ് ആയിട്ട് വെച്ചിരുന്ന പൈസ എടുത്ത്, ഐ തിങ്ക് ഇത് മനുഷ്യൻ്റെ ബേസിക്കലി ഒരു അത്യാർത്ഥിയെയും കുറച്ചൊക്കെ അവർ മുതലെടുക്കാൻ ശ്രമിക്കും.
കൊടുത്തു
അതെ നമുക്ക്, അത് എനിക്കൊന്നും ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നില്ല. നമ്മൾ ആദ്യം അവർ ചെറിയൊരു തുകയാണ് ചോദിക്കുന്നത്. അതായത് $100,000 ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇടാൻ പോകുന്ന തുക ചിലപ്പം $200 അല്ല $300 ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ $200,000-$300,000 അവരുടെ കയ്യിൽ ഇരിക്കുവാണെങ്കിൽ ഈ $300 അതിനകത്ത് എടുത്തിട്ട് ബാക്കി തന്നാൽ പോരെ. അതെ, മില്യൺസ് ആണ് കയ്യിലിരിക്കുന്നത്. പക്ഷേ ഈ $200 കിട്ടിയാൽ കൊടുത്താലേ മില്യൺസ് വരുള്ളൂ. അപ്പോൾ അവർ ആദ്യമേ ഒരു ഹുക്കിട്ട് ചെറിയൊരു തുക. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത് $100 ഉള്ളൂ, അല്ലെ $100 ഉള്ളൂ, അതെ കിട്ടിയില്ല പൊക്കോട്ടെ $100. പക്ഷേ അത് ഒരു പ്രാവശ്യം കൊടുക്കുന്നതല്ല, ഒരു പ്രാവശ്യം $100 ഇട്ടു, പിന്നെ അവർ അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ഹുക്ക് ചെയ്തു. അപ്പോൾ പിന്നെ കൺവിൻസിങ് ആയുള്ള കഥകളായിരിക്കും വരുന്നത്. പല ഇങ്ങനെയുള്ള അനുഭവമുള്ളവരുടെ കഥകൾ വായിക്കുമ്പോൾ പല
ഓർഡറിൽ പൈസ പിടിച്ച് വെച്ചു.
യെസ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇത് സംഭവം ഇത് അവിടുന്ന് പോകുന്നു, ഇത് നിങ്ങളുടെ പോർട്ടിൽ വന്ന് കിടക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ പോർട്ടലിൽ നിന്ന് അഴിച്ചപ്പോൾ ഒരു തെറ്റ് പറ്റി, ഒരു $25,000 ഇല്ല $25,000 കുറവുണ്ട്. അപ്പോൾ അത് ഇട്ടാലേ ആ ഫണ്ട് അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ട് ഫണ്ട് ഫുൾ റിലീസ് ചെയ്യാം, അല്ലാതെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞേ. പക്ഷേ ഇതിനകത്ത് ഈ പൈസയൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയ ആൾക്കാരല്ല. നാട്ടിൽ ലൈഫ് സേവിങ് ഉള്ള ഒരു ഡോക്ടറിൻ്റെ 300,000 $500,000 ആണ് പറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്
$500,000 പോയി
എന്നുള്ളത് മനസ്സിലായത്.
ഇവിടുത്തെ പല രീതിയിലുള്ള ടെക്സ്റ്റ് സ്കാമുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പല മെയിൻലി ഒരു ന്യൂസിലൻഡ് പോലീസിൻ്റെ ഒരു സാധനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബേസിക്കലി പറയുന്നത്, ദ ലാസ്റ്റ് 12 months our records have shown a bank account number linked to this phone was incorrectly debited 10 times. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ, ഒന്നും നമ്മൾ ആരാണോ അയച്ചിട്ടുള്ളതെന്ന് അതിൽ പറയുന്നത്, ഇപ്പോൾ BNZ Bank എന്നാണ് വന്നെങ്കിൽ ഇപ്പോൾ BNZ Bank വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം അറിയാലോ, അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലീസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം അറിയാലോ. അത് കഴിഞ്ഞിട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയും, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ആ ലിങ്കിലാണ് എന്ത് നമ്മളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് അത് കടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാണ്ട് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഒരു സംശയം തോന്നുകയാണ് അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആരാണോ അതിൻ്റെ പ്രൊവൈഡർ ആളെ ചോദിക്കുക. പിന്നെ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ ഇത് സ്കാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ പറ്റിയിട്ട് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അയക്കേണ്ടത് 7726 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ്. 7726. അപ്പോൾ അത് നമ്മൾ അത് സ്കാം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അറ്റ്ലീസ്റ്റ് അപ്പം അങ്ങനത്തെ കൂടുതൽ മെസ്സേജ് വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ വരും. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അത് മാത്രമല്ല, ഇതിപ്പം നമ്മൾ ശരിക്കും ഈ ഇങ്ങനെയുള്ള മെസ്സേജസ് മാത്രമല്ല വരുന്നത്. ഇതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊന്നും ഞാൻ ഒരിക്കലും ക്ലിക്ക് ചെയ്യില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഓൺലൈൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടാകും, എന്താ അലി എക്സ്പ്രസ്സിന്നോ അല്ലെ ട്രേഡ് മീന്നോ എവിടെന്നെങ്കിലും ഓർഡർ ചെയ്ത് നമ്മളൊരു സാധനം വെയിറ്റിംഗ് ആയിരിക്കും. അപ്പം ഒരു മെസ്സേജ് വരും, നിങ്ങളുടെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അവിടെ വന്നിട്ട് അത് റീഡയറക്റ്റ് ചെയ്ത് വെയർഹൗസിലിരിക്കുകയാണ്, അപ്പം നിങ്ങളത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുമുണ്ട്, പക്ഷേ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇമെയിൽ അയക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്കിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഒന്നും ഒരിക്കലും ഇങ്ങനെയുള്ള ലിങ്കുകൾ അയക്കില്ല. ഒന്ന്, രണ്ട്, ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് വെരിഫൈ ചെയ്യാനുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒബിയസ്ലി നമ്മുടെ കൊറിയർ കമ്പനിയോ അല്ലെങ്കിൽ ബാങ്കിനെയോ ഒക്കെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാം, നമുക്കൊന്നും സംഭവിക്കാനില്ല.
വേറൊരെണ്ണം നടക്കുന്നത് ന്യൂസിലൻഡ് ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ ടോളാണ്. നിങ്ങൾ ഇവിടെ ടോൾ അടച്ചിട്ടില്ല എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് സൗത്ത് ഐലൻഡിലുള്ള ആൾക്കാർക്ക് അത്ര റെലവൻ്റ് അല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി ടോളുള്ള റോഡുകൾ
ഇല്ല,
പക്ഷെ നോർത്ത് ഐലൻഡിൽ ഡെഫിനറ്റ്ലി ഉണ്ട്
ടോൾ ഉണ്ട്. അപ്പം നമ്മൾ ടോൾ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്കാതിരിക്കുക.
അതെ, അപ്പം നമ്മൾ ഒന്ന് ഇവിടെ ടോളില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല, പക്ഷെ നമ്മളിപ്പോൾ ഓക്ലൻഡിലോ അല്ലെങ്കിൽ ടോളുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്ന ഫാങ്കറയിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ട് ഓക്ലൻഡിൽ നിന്ന് ഫാങ്കറയിൽ. അപ്പം അത് അങ്ങനെ ഓക്ലൻഡ് ഫാങ്കറയെ തോന്നുന്നു, ലൈക്ക് ആ നോർത്തിലാണ്, ഓക്ലൻഡിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന എവിടെയാണ്. അപ്പം അതിൽ അങ്ങനെ നമുക്ക് പേ ചെയ്യേണ്ട, നമ്മൾ അതിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ അജയ് പറഞ്ഞ പോലെ പാഴ്സൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്നാൽ പിന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തേക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കെയർഫുൾ ആവുക. അഗൈൻ ആ 7726 ആണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ നമ്പറ്.
അതെ, അപ്പം ഇത് നമ്മൾ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, കാരണം ഇപ്പം വളരെ കൂടുതലായിട്ട് ഇമെയിൽസിനേക്കാളും കൂടുതൽ എനിക്ക് തന്നെ SMS വഴിയും ഭയങ്കര ലെജിറ്റായിട്ടുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് എപ്പോഴും കെയർഫുൾ ആയിരിക്കുക.
കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മെസ്സേജും ചിലപ്പോൾ സെയിം ആയിട്ടല്ല ഇരിക്കുന്നതേ. അപ്പോൾ ഇത് അതായത് ഇപ്പോൾ നമ്മളൊരു സ്കാമ് കണ്ടു അത് നമുക്ക് മനസ്സിലായി ഓക്കെ എങ്ങനെയാണ്, പക്ഷേ ചിലപ്പോൾ അടുത്ത വട്ടം അത് ട്രൈ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് വേർഡ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നത് ഒക്കെ ഒരു ജെന്യൂൻ ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആവുക. പിന്നെ ഇങ്ങനത്തെ ഇത് ഒബ്വിയസ്ലി ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇങ്ങനത്തെ വരുന്നതിൽ ചിലപ്പോൾ ഗ്രാമറും സ്പെല്ലിങ്ങും ഒക്കെ ചിലപ്പോൾ മനസ്സിലായി അത്ര കറക്റ്റ് ആയിട്ടിരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ചില സമയത്ത് അതിങ്ങനെ നമുക്ക് ഒബ്വിയസ് ആണ് അത് എന്താണ്, ഇത് ഇങ്ങനെ ഒരു തെറ്റാണല്ലോ എന്നുള്ളത്. കാർഡോ പേഴ്സണൽ ഡീറ്റെയിൽസോ അങ്ങനത്തെ ഒന്നും
ഒരിക്കലും
കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്
ശ്രദ്ധിക്കണം.
ഇനി ഇൻ കേസ് നമ്മളത് കൊടുത്തു എന്ന് വിചാരിക്കുക, ഓക്കെ എന്തെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അത് മനസ്സിലായെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ബാങ്കിനെ നോട്ടിഫൈ ചെയ്യണം നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അപ്പോൾ അത് ഓൾറെഡി അതിനൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അപ്പോൾ അത് നമുക്ക് അതിന് തിരിച്ച് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹസിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ
ട്രൈ ചെയ്യേണ്ടത്. മാക്സിമം സ്പീഡിൽ
പിന്നെ നമ്മുടെയിലും നമ്മൾ കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികം ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ആകെ കൂടി വന്ന മെസ്സേജ് ഇതാണെങ്കിൽ അപ്പോൾ അതിനൊരു റെലവൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നമ്മളറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് കേട്ട് തിരിച്ചു വന്നാൽ.
കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എൻ്റെ രാധേ നീ വരൂ താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ.
ഞാൻ പറന്നു വരും നീയല്ലേ കോവലനോ ഞാനല്ലേ ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയ
കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ സ്വരം നമുക്കൊരാനന്ദ കല്യാണം മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ
ഇത് നമസ്തേ കേരള കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത ഇതിലേക്ക് പോകുന്നത് നമ്മുടെ ഈവൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള ഈവൻസിനെ കുറിച്ചാണ്. നമ്മുടെ വിൻ്റർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന ഈവൻറ്റ് സി കെ വിൻ്റർ ഗ്യാതറിങ് ലേഡീസിനാണ്, ലേഡീസ് ഉള്ളിയാണ്. അത് 24th June, അത് സാറ്റർഡേ 5:30 PM പ്രബിൾട്ടൺ ഹാളിൽ വെച്ചാണ്. അതിക്കൊന്ന് പ്രബിൾട്ടൺ ഹാളിൽ 617 സ്പ്രിങ്സ് റോഡ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ അറിയിക്കുക സി കെയുടെ ഫേസ്ബുക്ക് പേജ് വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഓർ ലെറ്റസ് നോ വൺ ഓഫ് അസ്. അപ്പം നമുക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. എനിക്കൊന്ന്
ലോട്ട് ഓഫ് ഫൺ ആൻഡ് ആക്ടിവിറ്റീസ്.
അതെ, ഗെയിംസ്, ഫുഡ്, ആക്ടിവിറ്റീസ് എല്ലാവരും എൻജോയ് ചെയ്തൊരു ഇവൻ്റ് ആണ്. അത് എല്ലാവരുടെയും രണ്ടാമത് ഇനി അത് മാനിച്ചാണ് വീണ്ടും നമ്മൾ സി കെ ലേഡീസ് നൈറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം 24th June ഈ സാറ്റർഡേ ആണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതുവരെ നിങ്ങളുടെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ എന്താണ് അടുത്തത് വരുന്നത്?
പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏർലി ഓഗസ്റ്റിൽ കുറച്ച് അധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ലേറ്റർ ദാറ്റ് മന്ത് ആണ് നമ്മുടെ ഓണത്തിൻ്റെ ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ അതിന് ഇൻ പ്രിപ്പറേഷൻ ടു ദാറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണം കലോത്സവമാണ്. അതിൻ്റെ ഡേറ്റ് 5th August ആണ്. അത് ശനിയാഴ്ചയാണ്. 1 മണി, ഉച്ചയ്ക്ക് 1 മണി തൊട്ടാണ് അതിൻ്റെ സമയം. ടെമ്പിൾട്ടൺ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ കലോത്സവം നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് നടത്തിയത്. ഒരുപാട് പേര് അതിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ ടാലൻസ് എല്ലാം ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. വളരെ ഞാൻ കഴിഞ്ഞ വർഷം അതിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ല, ഐ വാസ് ദെയർ. അപ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ടാലൻറ്റുകളെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ
കുട്ടികൾക്ക് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ മാത്രമല്ല, എനിക്കൊന്ന് സീനിയർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്, കിഡ്സിനും ഉണ്ടായിരുന്നു. എനിക്കൊന്ന് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ആൾക്കാർ ഇതുപോലെ കഴിവുള്ള ആൾക്കാർ ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് ഷോക്കേസ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇത് അറിയുന്നത്.
തീർച്ചയായിട്ടും നമ്മൾ നോർമലി നമ്മൾ നടത്തുന്ന ഇവൻറ്റ്സിൽ നമ്മൾ വോളണ്ടിയർ ആയിട്ട് ആൾക്കാർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറേ പേര് ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ പാട്ട് പാടുന്നു. അങ്ങനെ ഇത് അതിനേക്കാൾ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലായിട്ടുള്ള റിയൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾക്ക് മീറ്റ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് കാണാനൊക്കെയുള്ള അവസരമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ടാലൻറ്റ് ഉള്ള ആളാണെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അഗെയിൻ ദ ഡേറ്റ്സ് 5th August 2023, അത് 1 PM തൊട്ട് ടെമ്പിൾട്ടൺ കമ്മ്യൂണിറ്റി ഹാളിലാണ്. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഒന്ന് ഫേസ്ബുക്ക് പേജ്.
നിങ്ങൾ നേരത്തെ തന്നെ ഒന്ന് നിങ്ങൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സി കെ കമ്മ്യൂണിറ്റിയിൽ സി കെയുടെ പേജിൽ മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ സി കെയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സി കെയിലുള്ള ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നമ്മൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും.
യെസ്, പിന്നെ നമ്മൾക്ക് നടക്കുന്നത് ഓഗസ്റ്റിൽ തന്നെ, ഓഗസ്റ്റ് 13th നമ്മൾക്ക് ടഗ് ഓഫ് വോർ ഉണ്ട്. അപ്പം അതും നമ്മൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും. യു എസ് ഐ ഗ്രൂപ്പ് നമ്മൾക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു,
നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. അത് മാത്രമല്ല, എനിക്ക് വലിയ വൻ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ഒരു പ്രാക്ടീസും
അതെ അതെ ഹൈലി കോമ്പറ്റീറ്റീവ്
ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു
പങ്കെടുത്ത ഒരു വളരെ വളരെ ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു ആഫ്റ്റർനൂൺ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അതിൻ്റെ ഡേറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുള്ളത് ഓഗസ്റ്റ് 13th അത് നടക്കുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു ആടായിരുന്നു ഫസ്റ്റ് പ്രൈസ്.
യെസ് യെസ്,
ആടും പൈസയും.
അപ്പം അത് യാ, അപ്പം അങ്ങനത്തെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുപാട് പുതിയ സ്റ്റുഡൻസിനെയും അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളെയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഓപ്ഷൻസ് അതിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് അസ് നോ. പിന്നെ വേറെ നടക്കുന്നത് ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈക്ക് നമ്മൾ എല്ലാ വർഷവും കുറേ സ്പോർട്സ് ഇത് നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷം സോക്കർ ഉണ്ട്, അതിൻ്റെ ഡേറ്റ്സ് കൺഫേംഡ് ആയിട്ടില്ല. ഇൽ ബി ഇൻ ഏർലി ഓഗസ്റ്റ് എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ. അപ്പോൾ എന്തായാലും കീപ്പ് എൻ ഐ ഔട്ട് എന്താണ് അതിൻ്റെ കോംസ് വരുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക.
അപ്പോൾ നിങ്ങൾ സി കെയുടെ ഫേസ്ബുക്ക് പേജിൽ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും,
അതിൽ അപ്ഡേറ്റഡ് ആയിട്ട് വരും. യെസ്,
സോ വിന്റർ ഒരു ഫൺ വിന്റർ ആക്കാനായിട്ട് കുറേ ആക്ടിവിറ്റീസ് ആണ് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത്.
വിന്ററിന്റെ പ്രധാന പ്രത്യേകത എന്താണ്, നമ്മളെല്ലാവരും കൗച്ചിൽ ഇങ്ങനെ മൂടി പൊതിച്ചിരിക്കുകയായിരിക്കും.
അതെ,
പക്ഷേ നമ്മളൊരു കുറച്ചു കാലം മുന്നേ നമ്മൾ നമസ്തേ കേരളയിൽ ആക്ച്വലി ഒരു ഷോ നടത്തിയിരുന്നത്, നമ്മുടെ ഒരു ഹെൽത്ത് കോച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു മെമ്പർ തന്നെയാണ്. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു, അതിലൊരു കാര്യം ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നത്, ഒന്നും പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് കീപ് മൂവിങ്.
യെസ്,
അതാണ് നമ്മുടെ ഹെൽത്തിനെ ബെറ്റർ ആക്കാനുള്ള.
വിന്റർ ആകുമ്പോൾ നമ്മളത് കുറച്ച് വളരെ കുറയും, കാരണം ഇപ്പം സമ്മർ ആണെങ്കിൽ നമുക്കൊരു 9 ഒരു സമയമുണ്ട്, അപ്പം നമുക്ക് നടക്കാൻ പോകാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് ഷോപ്പിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങും. വിന്ററിലുള്ളൊരു അപ്പുള്ളിയും പറഞ്ഞതനുസരിച്ച് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വിന്ററിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച്
ഗ്രാഫ്
കുറച്ച് താഴത്തേക്കാണ്, കാരണം ഇരുട്ടായി, പിന്നെ നടക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകാനോ പുറത്തേക്ക് പോകാൻ തന്നെ താല്പര്യമില്ല, എങ്ങനെയല്ലോ വീട്ടിനകത്ത് തന്നെ ഫുൾ ടൈം ഇരിക്കുക.
അപ്പം അതിനാൾക്കാരെ കൂടുതൽ എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പരിപാടികളെല്ലാം പങ്കെടുക്കുക.
പിന്നെ നിങ്ങൾ പറ്റുവാണെങ്കിൽ വിന്ററിൽ ഈ വിന്റർ സ്പോർട്സുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ഐ തിങ്ക് നമുക്ക് ഇപ്പോൾ ബാഡ്മിൻ്റൺ ഉണ്ട്, ബാഡ്മിൻ്റൺ ഇയർ ലോങ് ആണ്, അതുപോലെ തന്നെ ഇൻഡോർ ക്രിക്കറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോകാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ വീക്ക്ലി അറ്റ്ലീസ്റ്റ് വൺസ് ഓർ ട്വൈസ് ഒരു ആക്ടിവിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്
നമ്മുടെ മെഗാ ഇവന്റിനെ പറ്റി എന്താണ് എജെ പറയാനുള്ളത്?
അതെ, നമ്മുടെ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഇവന്റ് ആണ് നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന നമ്മുടെ ക്രൈസ്റ്റ് കേരള അസോസിയേഷന്റെ ഓണം. സോ ഓണം ഇപ്രാവശ്യം നമ്മുടെ ഡേറ്റ് വന്നിട്ടുണ്ട്, 26th ഓഗസ്റ്റിലാണ്, ഓഗസ്റ്റാണ് ഡേറ്റ്. വെന്യൂ കാര്യങ്ങളൊക്കെ വഴിയെ വരുന്നതാണ്. അപ്പോൾ 26th ഓഗസ്റ്റ് നിങ്ങൾ ഡെഫിനറ്റ്ലി ബുക്ക് ഇൻ ചെയ്യുക.
എത്ര മണിക്കാണ് സ്റ്റാർട്ട്
ചെയ്യുന്നത്? 10:30.
സോ
മോർണിംഗ് 10:30 സ്റ്റാർട്ട് ചെയ്യുക.
ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്, അതിന് വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഒബിയസ്ലി ഒരു ഒരു മെഗാ സ്കെയിലിൽ ഒരു ഇവൻ്റ് ആണ്, ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരുടെ സഹകരണം ആവശ്യമാണ് അതൊന്ന് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫി ഹാവ് സം സ്പെയർ ടൈം, അതിൽ പല ടീമുകളും കമ്മിറ്റികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് അസ് നോ, അല്ലെങ്കിൽ സി കെ യുടെ കമ്മിറ്റിയിൽ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ.
അതെ, എനിക്കൊന്ന് ഓണത്തിന് അന്ന് വരുന്നതിനേക്കാളും കൂടുതൽ ഫണ്ണാണ് ഈ ഇതിൻ്റെ ആ ഓണത്തിലേക്കുള്ള ഒരു യാത്ര. ബേസിക്കലി നമ്മുടെ ഈവൻസ് എല്ലാം നടക്കുന്നു, അത് കഴിഞ്ഞ് കലോത്സവം നടക്കുന്നു, പിന്നെ അതുപോലെ തന്നെയാണ് ഈ അത്തപ്പൂക്കളിടുക, തലേദിവസം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെയാണെങ്കിലും നമുക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്, ഡെക്കറേഷൻസ്, ഓണത്തിൻ്റെ ഡെക്കറേഷൻസ്. പിന്നെ ഈവൻസിൽ താല്പര്യമുള്ളവർ, പാട്ട് പാടാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട്. ഒബിയസ്ലി നിങ്ങൾക്കൊരു ഗ്രൂപ്പ് വേണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ആൻഡ് വി വിൽ ഇൻക്ലൂഡ് യു ഇൻ അവർ ഗ്രൂപ്പ്.
യാ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ
വിന്ററിലേക്ക് മെയിനായിട്ട് വരുന്ന
വിന്റർ അപ്ഡേറ്റ്സ്, നമ്മുടെ അടുത്ത പ്രോഗ്രാംസിൻ്റെയൊക്കെ അപ്ഡേറ്റ്. അപ്പോൾ ഈ രണ്ട് പേജും പേജ് ലൈക്ക് ചെയ്യുക.
യെസ്, അപ്പോൾ ഒന്നോട് ഇവൻറ്റ്സ് പറയുകയാണ്, ഈ സാറ്റർഡേ 24th ലേഡീസ് ഉള്ളി നൈറ്റ്, അത് 5:30 പ്രിബിൾട്ടൺ ഹോൾ, 617 സ്പ്രിങ്സ് റോഡ്, പ്രിബിൾട്ടൺ. പിന്നെ അത് കഴിഞ്ഞ് 5th ഓഗസ്റ്റാണ് കലോത്സവം, അപ്പോൾ നിങ്ങൾക്കും കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. അത് 1 PM തൊട്ടാണ്, ടെമ്പിൾട്ടൺ കമ്മ്യൂണിറ്റി ഹാളിലാണ്. അത് 5th August. പിന്നെ നമ്മുടെ 13th August ആണ് നമ്മുടെ ടഗ് ഓഫ് വാർ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ ഈ ഫുട്ബോൾ അങ്ങനെയുള്ള ഇവൻറ്റ്സ് ഉണ്ടാകും. അത് നമ്മൾ ഡേറ്റുകൾ നിങ്ങൾ CK പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റുകൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇവൻ്റ് ഓണം 26th August. സോ മറക്കല്ലേ.
അപ്പോൾ എല്ലാവരും നമ്മുടെ ഡയറീസ് കലണ്ടേഴ്സ് എല്ലാം മാർക്ക് ചെയ്യുന്നു. നമ്മൾ നിങ്ങളെല്ലാവരും ആ ഇവൻറ്റിൽ വെച്ചിട്ട്
കാണാം. സോ വിൽ സീ യു ഓൾ ദേർ.
നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
This show is proudly supported by EC Street Mortgages. Try their online review process done in just 11 minutes. Google EC Street Mortgages or visit ecstreet.org.nz and talk in your language to a community mortgage advisor. EC Street Mortgages, your mortgage made easy.
Hello, welcome back. അപ്പോൾ നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂവി റിവ്യൂസാണ്. അപ്പം അടുത്ത് വന്ന മലയാളം മൂവീസ്, എനിക്കൊന്ന് കുറേ മൂവീസ് ഇവിടെ ഹോയിറ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ രണ്ടു മൂന്ന് മൂവീസ് ഞാൻ ഹോയിറ്റ്സിൽ പോയി കണ്ടു. അപ്പോൾ ഹോയിറ്റ്സിൽ കണ്ട ഒരു മൂവിയെക്കുറിച്ചാണ് ആദ്യമേ റിവ്യൂ പറയാം. ആൻഡ് ഐ തിങ്ക് ഇതൊരു തിയേറ്ററിക്കൽ മൂവിയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 2018
ഞാനും തിയേറ്ററിൽ കണ്ടിരുന്നു. കുറേ കാലങ്ങൾ ശേഷമാണ് ഇവിടെ ഒരു സിനിമ തിയേറ്ററിൽ അങ്ങനെ കണ്ടത്. നോർമലി ഇപ്പോൾ എല്ലാം ഒ ടി ടി ആയിട്ട് അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഡെഫിനറ്റ്ലി വർത്ത് ആയിരുന്നു തിയേറ്ററിൽ.
എനിക്ക് അങ്ങനെയുള്ള ഒരു മൂവീസ് സാധാരണ ഇഷ്ടപ്പെടാറുള്ളതല്ല. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഒരു ജോണിലുള്ള ഒരു മൂവി അല്ല. അപ്പോൾ ഞാൻ കാണണോ വേണ്ടോ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ നല്ല റിവ്യൂസ് വരുന്നതുകൊണ്ട് പോയി കണ്ടാക്കാൻ ചോദിച്ചു. ഡെഫിനറ്റ്ലി വർത്ത്. ഇത്രയും കാര്യങ്ങൾ അത് എനിക്കൊന്ന് ആള് കഥപരമായിട്ടും അല്ലാതെ അത് ചെയ്തേക്കുന്നതൊക്കെ എന്താ ഇത്രയും അതിന് നമുക്ക് തന്നെ അറിയാം അതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ്. നമുക്ക് 100, 200, 300 കോടിയൊന്നും നമ്മൾ ഒരിക്കലും ഒരു പടത്തിലേക്ക് ഇടാറില്ല മലയാളത്തിൽ. അതൊന്നും തിരിച്ചു വരത്തുമില്ല. അപ്പം എത്ര ബഡ്ജറ്റിലാണ് അത് ചെയ്തേക്കുന്നത്, അതിൻ്റെ റിയാലിറ്റി എത്രമാത്രം ബാക്കിയുള്ള എന്താ ഗ്രാഫിക്സ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അത് വളരെ സൂപ്പറായിട്ട് ഒരിക്കലും ഒരു ഈ ഗ്രാഫിക്സ് മോശമാണല്ലോ അങ്ങനെയൊന്നും പറയാൻ ഒരിക്കലും പറ്റാത്ത പോലെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്.
ആ സിനിമയിൽ നമ്മൾ എപ്പോഴും അതിലൊരു എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന പോലെയാണ്. സീൻ ബൈ സീൻ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ അടുത്തത് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളൊരു അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധ മാറ്റുന്ന ഒരു കാര്യം അതിലുണ്ടായിട്ട് എനിക്ക് ഫീൽ ഇല്ല.
വളരെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ
എൻഗേജിങ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. പിന്നെ നമുക്ക് അത് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ കുറേ ആൾക്കാർ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് ലൈക്ക് ഇവിടെ ആയിരുന്നായിരിക്കും ലൈക്ക് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത്. അപ്പോൾ അത് അത്ര അതിൻ്റെ ഒരു ഭീകരത എന്താണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫാമിലി അത് സ്ട്രഗിൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത ശരിക്കും മനസ്സിലായി കാണില്ലായിരിക്കും. പക്ഷെ അപ്പോൾ അത് വളരെ നന്നായിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി അങ്ങനത്തെ ഇവൻറ്റിൽ ശരിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരുടെ എനിക്കത് ആ സിനിമ തിയേറ്ററിൽ തന്നെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ അവർ നാട്ടിലായിരുന്നു ആ സമയത്ത് ഇതിൽ കൂടെ കടന്നു പോയതാണെന്നുള്ളത്. അപ്പോൾ ഒരു ഒരു റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് അവരെ മാക്സിമം എങ്ങനെ കാണിക്കാൻ പറ്റുമോ അതിൻ്റെ നമ്മുടെ വിത്തിൻ അവർ കപ്പാസിറ്റിയിൽ നന്നായിട്ട് അത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. എല്ലാവരുടെ ആക്ടിങ്ങും നല്ല അല്ലെങ്കിൽ നല്ല കാസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ല
കാസ്റ്റിംഗ്
മൊത്തത്തിൽ അത് എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും തീർച്ചയായിട്ടും അതിനൊരു പ്രശംസ അർഹിക്കുന്ന ഒരു മൂവിയാണ്. അത് ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ കളക്ഷൻ റെക്കോർഡ്സ് നമ്മൾ ഓൺലൈൻ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉള്ള ഇൻഫർമേഷൻ. പക്ഷെ അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗ്രോസിംഗ് മലയാളം മൂവി എന്നുള്ളതൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്ന റിപ്പോർട്ടുകൾ. എത്രത്തോളം ട്രൂ ആണെന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ അതാണ് നമ്മൾ ഓൺലൈനിൽ വായിക്കുന്നത്.
അതെ, അത് എനിക്കന്ന് ഇവിടെ തന്നെയാണെങ്കിലും ഹോയിറ്റ്സിൽ ഞാൻ പോയി കാണുമ്പോഴൊക്കെ ഒരുവിധം ഫുള്ളാണ്. അത് ഞാൻ കാണുന്നത് ഇത് വന്ന് പോകാന്നതിൻ്റെ തലദിവസം കാണുന്നത്. അതുവരെയും ഇത് ഫുൾ ഒരുവിധം സീറ്റുകളെല്ലാം ഫുള്ളായിരുന്നു.
സാധാരണ ലെസ് ദാൻ ലൈക്ക് 1 week ഒക്കെയാണ് ഓടുന്നത്. എനിക്ക് 5 days അങ്ങനെയൊക്കെയാണ് നമ്മുടെ മലയാളം പറഞ്ഞത്. ഓൾമോസ്റ്റ് 2 weeks ഉണ്ടായിരുന്നു.
അതെ, അത് മാത്രമല്ല കുറേ ഷോകൾ അവർ ആഡ് ചെയ്യുകയും ചെയ്തായിരുന്നു.
അഡീഷണൽ ഷോസ്
ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഫസ്റ്റ് ഡേ തൊട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം അവർ 3:30-5:30 എന്തോ ഒരു ഷോ
അഡീഷണൽ
വെച്ചിരുന്നു. എന്നിട്ടും ഭയങ്കരമായിട്ട് ആളുണ്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി അത് എനിക്കൊന്ന് എൻ്റെ ഡയറക്ടർ ജൂഡാനി ആൾക്കൊരു വലിയ ഇത് പറയേണ്ട അത് തന്നെയാണ്. കാരണം ഈ മലയാളത്തിൽ ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് കൊണ്ട് ആൾ ചെയ്തു. പിന്നെ അതിൻ്റെ റിവ്യൂ അതിൻ്റെ ഇൻ്റർവ്യൂസും അതൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതെങ്ങനെ ചെയ്തതെന്നുള്ളത്. അവർ ഫുൾ എനിക്കൊന്ന് അഭിനയിക്കുന്നവരും ഡയറക്ടറും എല്ലാവരും കഷ്ടപ്പെട്ട ഒരു പടമാണ്. ഫുൾ ടൈം വെള്ളത്തിലകത്ത്
ഒരു റിസൾട്ട് കൊണ്ട് കാണുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമല്ല ലൈക്ക് സന്തോഷമല്ല പക്ഷെ നല്ല മൂവിയാണ്
തീർച്ചയായിട്ടും.
അപ്പം അതാണ് ആ സിനിമ. വേറെ നമ്മുടെ ഇപ്പോൾ പ്രൈമിൽ വന്നിട്ടുള്ള റീസെൻ്റ്ലി വന്ന ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമയുണ്ട്.
യെസ്, അതും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഇവിടെ നല്ല ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഗുഡ്.
ട്രൂലി ഒരു ഫീൽ ഗുഡ് ആണ്. ഫഹദ് ഫാസിലിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു ആക്ടിങ് ഉണ്ട്. ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുന്ന ഞാൻ പ്രകാശൻ ഉണ്ടായിരുന്നു ഇതിനു മുന്നേ.
അപ്പം
ആ ഒരു സിമിലർ ഒരു
കുറച്ച് സിമിലർ ആയിട്ടുള്ള റോളുകളാണ്. പക്ഷേ എനിക്ക് ആ ഫഹദ് ഫാസിലിൻ്റെ ആ സിമിലർ റോൾ എത്ര ഏത് തരം മൂവിയിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി കാണിച്ചാലും
അത് നമുക്ക്
ഇഷ്ടപ്പെടും.
അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. അപ്പം അത് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എനിക്ക് അതിൽ വേറെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ വിനീതിൻ്റെയാണ്. ഒരുപാട് കാലമായിട്ട് അങ്ങനെ വിനീതിനെ അധികം സിനിമകളിലൊന്നും കാണാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ നല്ലൊരു ക്യാരക്ടറായിരുന്നു.
അയാൾക്ക്
സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യം വരുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അത്
ഭയങ്കര റേഞ്ച് ഉള്ള മനുഷ്യനാണ്.
അത് മറന്ന നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്.
പിന്നെ എനിക്കിന്ന് വിനീതിൻ്റെ അമ്മയായിട്ട് ആ പുള്ളിക്കാരി എനിക്കറിയില്ല ആരാന്ന്. എനിക്ക് തോന്നുന്നില്ല ഒരു മെയിൻ സ്ട്രീം സിനിമയിലുള്ള ആളാണെന്ന്. പക്ഷെ വളരെ നന്നായിട്ട് അഭിനയിച്ചു. പുള്ളിക്കാരിയും സൂപ്പറായിരുന്നു. പിന്നെ ഇതിൻ്റെ കഥ പറയുന്നതും ഒരു നല്ല എന്താ ഒരു ചെറിയ കാര്യം.
പക്ഷെ നല്ല തീമാണ്.
നല്ല തീം
ഫീൽ ഗുഡാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു മൂവിയാണ്. സോ അതാണ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമ. ഇനി ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ആദിപുരുഷ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ട് പ്രഭാസിൻ്റെ. അതിൻ്റെ ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ കേൾക്കുന്ന റിവ്യൂസ് അത്ര ഒരു ഗ്രേറ്റസ്റ്റ് കാര്യങ്ങളല്ല, പക്ഷേ നിങ്ങൾ തന്നെ കണ്ടതിന് ശേഷം
എനിക്ക് തോന്നുന്നത് ഇപ്പം പറയുകയാണെങ്കിൽ അപ്പോൾ ഈ 2018 വെച്ച് പറയാൻ വേണമെങ്കിൽ, കാരണം അത് എത്ര പൈസ കൊണ്ട് മുടക്കി ചെയ്തു, അതുപോലെ തന്നെ ഈ ആദിപുരുഷ് എനിക്ക് തോന്നുന്നത് അറൗണ്ട് 500 crores ഓർ 700 crores എന്നാണ് അതിൻ്റെ ബഡ്ജറ്റ്
ഓൺലൈൻ ന്യൂസുകളെല്ലാം പറയുന്നത്. നമുക്കറിയില്ല,
പക്ഷെ അതിൻ്റെ ഒരു ട്രെയിലറും കുറച്ച് സീനുകളൊക്കെ അവിടെ കൂടെയൊക്കെ കണ്ടിട്ട് ഒരു ആ ഒരു എന്താ കുറച്ചുകൂടെയൊക്കെ ഇത്രയും പൈസ മുടക്കുമ്പം കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഞാൻ ആക്ച്വലി സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഓൺലൈൻ റിവ്യൂസ് കുറച്ച് കേട്ടത് അത്ര ഒരു പോസിറ്റീവ് ഇതല്ല കേട്ടിട്ടുള്ളത്. പക്ഷേ
ഇപ്പോഴത്തെ കാലത്തെ ഒത്തിരി റിവ്യൂ കാണാതെ പറയുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ
ഇടിയൊരു കിട്ടും,
അതെ നമ്മുടെ
ആറാട്ടണ്ണന്
ഏതോ ഒരു പടം കണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ റിവ്യൂ പറഞ്ഞു
നാട്ടുകാർ തല്ലി,
അതെ
റിവ്യൂ പറഞ്ഞിട്ട് തല്ലി കിട്ടിയ ഏജെ.
അതെ, അതുപോലെ നമ്മളിപ്പം അതിനെ കുറിച്ച് റിവ്യൂ പറയുന്നില്ല, നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പറയാം. അത് വരുമ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക, കാരണം ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ എടുത്ത ഒരു പടമാണ്.
പിന്നെ നമ്മുടെ ഈ വർഷം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരുപാട് വലിയ സിനിമകൾ വരാൻ
വേണ്ടി
ഈ വർഷം തന്നെയാണെന്ന് അറിയില്ല, ചില സിനിമകൾ ഡെഫിനറ്റ്ലി ഈ വർഷമാണ്. അതിലൊരെണ്ണം ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഓണത്തിനാണ് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വരുന്നത്.
യെസ്, അത് അതിൻ്റെ ഇത് ടീസറോ ഒക്കെ കണ്ടിട്ട്
പോസ്റ്ററോ എന്താ ഫേസ്ബുക്ക് പോസ്റ്റർ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, ഓണത്തിനാണ് റിലീസ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരുപാട് ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിനിമയാണെന്നുള്ള പറയുന്നു. അപ്പോൾ സംതിങ് ഫോർ എസ് ടു വെയിറ്റ് ആൻഡ് സീ. പിന്നെ മോഹൻലാലിൻ്റെ മലൈക്കോട്ടൈ വാലിബൻ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സിനിമ, അത് കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ് ഒരു സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് റിലീസ് ചെയ്യണത് എന്നുള്ളത് അറിയില്ല, പക്ഷെ അത് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ ഹോപ്ഫുള്ളി സം ടൈം ദിസ് ഇയർ എന്നുള്ള
എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു പടമാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ. ആയതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും, ഒരു നോർമൽ മൂവി വരുന്ന പോലെ അല്ല എന്നുള്ള ഒരു ഇതിൽ നോക്കിയിരിക്കുന്നതാണ്.
പിന്നെ ഒരു ലൂസിഫർ 2 എംപുരാൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്നുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. മേ ബി നെക്സ്റ്റ് ഇയർ ആയിരിക്കും റിലീസ്, പക്ഷെ അത് മേ ബി മലയാളം ഈ 2018 മുന്നേ ഒരു വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ മേടിച്ച സിനിമയാണെന്നുള്ളതാണ് ലൂസിഫറിനെ പറ്റിയിട്ട് പറയുന്നത്.
അപ്പോൾ
അതിനെ
സെക്കൻഡ് പാർട്ട്
അതിനേക്കാൾ ബെറ്റർ ആക്കി വരാനുള്ള ഒരു പ്രിപ്പറേഷനിലാണെന്നുള്ളത് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ വലിയ സിനിമകൾ നമുക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ ഒ ടി ടി ഇതൊക്കെ വന്നുകൊണ്ടും പിന്നെ എല്ലാ ഭാഷ സിനിമകളും കൈൻഡ് ഓഫ് നമുക്കിപ്പോൾ മലയാളത്തിലും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ബാക്കി വരുന്ന ഭാഷകളുടെ സിനിമകൾ നമ്മൾക്ക് കുറച്ച് റെലവൻ്റ് ആയിട്ട് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇപ്പോൾ കുറച്ച് അങ്ങനത്തെ ബിഗ് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ലൈറ്റർ ദിസ് ഇയർ. അതിൽ ഒരെണ്ണം നമ്മുടെ ജയിലർ എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിൻ്റെ സിനിമയാണ്, അതിൽ മോഹൻലാൽ ഉണ്ട് എന്നുള്ളതാണ്
വാർത്തകൾ.
ഇതിലൊക്കെ കാണിക്കുന്നത് മോഹൻലാൽ ജയിലർ എന്നാണ് സിനിമയുടെ പേര്. ഓഗസ്റ്റ് 10th ആ സിനിമ റിലീസാവുന്നത്. പിന്നെ സലാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഉണ്ട്
പ്രഭാസിന്റെ,
അത് പ്രഭാസാണ്. സോ മേ ബി അപ്പൊ ആദിപുരുഷ് ശരിയായിട്ടില്ലെങ്കിൽ മേ ബി സലാറിലെ തിരിച്ചുപിടിക്കാനുള്ള അവസരം ഉണ്ടാവായിരിക്കും. അതിന്റെ ഹോംബാലെ ഫിലിംസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാണ് നമ്മുടെ കെ ജി എഫിന്റെ ഡയറക്ടറാണല്ലോ, ഡയറക്ടറിന്റെ പേര് നമ്മൾ മറന്നു പോകാൻ പാടില്ലായിരുന്നു, പ്രശാന്ത് നീൽ.
യെസ്,
അപ്പോൾ ആളുടെ സിനിമയാണ്. പിന്നെ ലിയോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റെഡിയാവുന്നുണ്ട്, അത് കൈദിയുടെയും വിക്രത്തിന്റെയും ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്.
യെസ്, ആളും എനിക്ക് തന്നെ 2-3 മൂവിയെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ
വലിയ ഹിറ്റുകൾ മാത്രം പിടിക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ താഴത്തില്ല പുഷ്പ വരുന്നുണ്ട്,
അതും എനിക്ക് തന്നെ ഷൂട്ടിങ്ങിലാണ്.
പുഷ്പായിട്ടുവിൻ്റെ പോസ്റ്ററൊക്കെ എന്താ ഇതൊക്കെ അതിൻ്റെ ആദ്യത്തെ ടീസർ ഇത് വന്നു അല്ലു അർജുൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അല്ലു അർജുനും പുലിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു
സാധനം. അടുത്തത് RRR കെ ജി എഫിനൊക്കെ മുകളിലേ വരുള്ളത്,
അതെ അതെ,
താഴത്തില്ലല്ലോ.
അപ്പൊ അങ്ങനെ പുഷ്പ താഴാൻ പറ്റില്ല, പുഷ്പ താഴത്തില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ
എന്തായാലും അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് സിനിമകളുടെ ലോകത്ത് ഈ വർഷം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഒരുപാട് വലിയ വലിയ സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വർഷമാണ്. അപ്പോ
പിന്നെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി പാൻ ഇന്ത്യൻ സെറ്റപ്പിൽ മൂവീസ്
വരുമ്പോഴേ
നമുക്കെല്ലാം ഹോയിറ്റ്സിൽ അവിടെയൊക്കെ കാണാനുള്ള അവസരങ്ങൾ വരും. ഇപ്പൊ തെലുങ്ക് മൂവി ആണെങ്കിലും അങ്ങനെയുള്ള ഒരു പാൻ ഇന്ത്യൻ റിലീസാകുമ്പം അങ്ങനെയുള്ള മൂവീസ് നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് നല്ല കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള വലിയ മൂവീസൊക്കെ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നമ്മൾ വെയിറ്റിംഗ് ആണ്.
ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സിനിമേനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ്. നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചുകൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചുകൾ, പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചുകൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചുകൾ. അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം, അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം, രാഗമധുരം നെഞ്ചിലരുളി രമ്യമാനസ സംഗമം, വാനഗംഗ താഴെ വന്നോ പ്രാണസഖിയൻ ജീവനിൽ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീച്ചുകൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീച്ചുകൾ.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
സോ വെൽക്കം ബാക്ക് ടു ദി ഷോ. നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ഏതാണ്ട് ആയിത്തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നമ്മളൊന്ന് കെയർഫുള്ളായിട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം, നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും തണുത്തുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലൂ ഒരുപാട് നടക്കുന്നുണ്ട്. ആർ ജെ എജെ സിക്കായിട്ടിരിക്കുന്ന ഒരു വീക്കായിരുന്നു, എന്നാലും നമ്മുടെ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ആൾ കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി എനിക്ക് ഫ്ലൂ അടിക്കില്ല എന്നുള്ളത് വിചാരിക്കാം.
ഫ്ലൂവിൻ്റെ ഇത് കഴിഞ്ഞു, ഒരാഴ്ച നല്ല സുഖമായിട്ട് കടന്നു. വൺ വീക്കാണ് ശരിക്കും
എൻ്റെ ഒരു റിക്കവറി ടൈം. കോവിഡ് കമ്പയർ ചെയ്യുമ്പോൾ കോവിഡ് പഞ്ചപ്പാവാണോ?
ഓ, എനിക്കൊന്ന് കോവിഡായിട്ട് കമ്പയർ ചെയ്യുമ്പം കോവിഡ് വെറും സാധുവായിരുന്നു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് കോവിഡ് അതിനുമാത്രം അഫക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എഫക്ട് ചെയ്തു.
എനിക്കൊരു രണ്ട് മാസം മുന്നേ സിമിലർ ഒരു സാധനം വന്നതാണ്. അപ്പം എനിക്ക് മനസ്സിലായി കോവിഡ് വളരെ പാവാണ്. ഇതിൻ്റെ ഒന്ന് പേരറിയാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ വിചാരിച്ചിരുന്നു, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇത്തിരി ഒരു വളരെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന ഒരു സാധനമാണ്. അപ്പം ഫ്ലൂവിൻ്റെ സീസണാണ്. അപ്പം നമ്മൾ കെയർഫുൾ ആവേണ്ട സ്ഥലത്ത് നമ്മൾ കെയർഫുൾ ആവുക. ഫ്ലൂവിൻ്റെ ജാബ് എടുക്കണമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. നമ്മുടെ
സപ്ലിമെന്റ്സ് ഉണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ഉണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്, പിന്നെ ഈ ഫ്ലൂ വാക്സിൻസ് ഉണ്ട്. സോ ഇതൊക്കെ എടുക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും നമുക്ക്. നമ്മുടെ പിന്നെ ഹെൽത്തി ഈറ്റിംഗ്, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതാണ് എനിക്കൊന്ന് ഈ വിന്ററിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്, വെള്ളം കുടിക്കുക എന്നുള്ളത്.
കറക്റ്റ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രീ സ്കൂളും അവിടെ നിന്നൊക്കെ ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ പ്ലാൻസിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വർക്കിലുള്ള ഡിസ്റപ്ഷനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാണ്ടിരിക്കുക, സിക്ക് വിളിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞത് മാത്രമല്ല.
പിന്നെ പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് റിക്കവർ ആകുന്നുണ്ട്.
യാ,
എനിക്കൊന്ന് ഒരു രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ റിക്കവർ ആകും. പിന്നെ എനിക്കൊന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഏർലി തന്നെ ഹോസ്പിറ്റലിൽ പോവുക. നമുക്ക് അത്രയും വയ്യാതെ ആകുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമുക്ക് മരുന്നുകൾ പാനഡോൾ ഒക്കെ തന്നെയാണ്
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ നമ്മുടെ വിന്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവിങ് വിന്ററിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ബോഡി ഒന്ന് അനക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മുടെ സ്കീ ഫീൽഡ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്രഷ് ഡംപിങ് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഞാനൊരു കാൻറ്റബറി വെതർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടും. അതിൽ റീസെൻ്റ്ലി വന്നിട്ടുള്ള ചില ഫോട്ടോസ് ജസ്റ്റ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. നമ്മൾ അപ്പോഴാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടേ ന്യൂസിലാൻഡിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾക്ക് ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിണ്ടായിരിക്കും. പക്ഷെ അത് ഇങ്ങനത്തെ ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് അത് റീതിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്നുള്ളത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരിക്കും. അപ്പോൾ കാൻറ്റബറി വെതർ അപ്ഡേറ്റ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ അതിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതൊന്ന് ഗുഡ് പേജ് ടു ഫോളോ.
അതിനകത്ത് ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഒരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും.
പിന്നെ ഏതോ ലാസ്റ്റ് വീക്ക് അതിന് മുന്നത്തെ വീക്കാണ് ഒമറാമയിൽ -11 ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ പ്യുവർലി എല്ലാം ഐസായിട്ടിരിക്കുന്ന ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ യാ, കോൾഡ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ പക്ഷേ സ്റ്റിൽ നമുക്ക് വി ക്യാൻ ഗെറ്റ് ഔട്ട് ആൻഡ് എൻജോയ് ബിറ്റ് ഓഫ് സ്നോ. നമുക്ക് വളരെ ഒരു മണിക്കൂർ നേരത്തെ ഡ്രൈവ് ആണുള്ളത് മൗണ്ട് ഹട്ടും നമ്മുടെ പോട്ടോ സൈറ്റ്സ് ഒക്കെ.
അപ്പോൾ നമ്മൾ ശരിക്കും ലക്കിയാണ്, ഒരു മണിക്കൂർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്നോയിൽ എൻജോയ് ചെയ്ത് തിരിച്ചു വരാം.
യെസ് യെസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെയിൻസ് എല്ലാം ആവശ്യമായിരിക്കും. പക്ഷേ അത് അവരുടെ വെബ്സൈറ്റിൽ പോയി അറിയാൻ പറ്റും നമുക്ക് അത് ചെയിൻസ് റിക്വയർഡ് ആണോ, റോഡിൻ്റെ സിറ്റുവേഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫോർ വീൽ ഡ്രൈവ് ആണ് പ്രിഫേർഡ് വണ്ടി. പിന്നെ അതിന് പറ്റുന്ന ക്ലോത്ത്സ് ഒക്കെ നമ്മൾ എടുക്കുക. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ നമ്മൾ ഇത്രയും തണുപ്പല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാനൊരു ഈ തണുപ്പിനെ പറ്റുന്ന അല്ലാണ്ട് ഒരു കുറച്ചൊരു സ്റ്റൈലായിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ലെതർ ജാക്കറ്റ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ചൊരു തണുപ്പിന് വേണ്ടിയിട്ടൊന്നും ഇല്ല. പക്ഷേ നമ്മൾ മലയുടെ മുകളിലെത്തിയപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വാം ക്ലോത്ത്സ് നമ്മൾ,
എനിക്കത് പ്രോപ്പറായിട്ടുള്ള സ്കീ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ടോ? കാരണം ഞാൻ ഒരു കുറേ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ സാധാരണ ജീൻസ് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു തെർമലോ ഇട്ടിട്ട് പോകും. പക്ഷേ നമ്മൾ എപ്പോഴും തണുപ്പാണ്. തണുപ്പ് മാത്രമല്ല, നമ്മൾ ഈ ഐസിലൊക്കെ കോൺടാക്ട് ചെയ്യുമ്പം ഈ വെള്ളം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ ജീൻസ് എല്ലാം ഇങ്ങനെ നനഞ്ഞണഞ്ഞിരിക്കുകയാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ ഈ സ്കീയിങ്ങിൻ്റെ ഒരു പാൻറ്റ് വാങ്ങിക്കാൻ വലിയ പൈസ ഇല്ല. ഞാൻ ആദ്യമേ അത് വാടകയ്ക്ക് എടുക്കണം ചെയ്തത്. പക്ഷേ സ്കീയിങ്ങിൻ്റെ ഒരു പാൻറ്റ് ഈ മൗണ്ടൻ വെയറേഴ്സിൽ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒട്ടും ഇതില്ല. അത് പോയിട്ട് പോകുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഐസിൽ എന്തേരെ കളിച്ചാലും ഈ വെള്ളം ഒന്നും നമ്മുടെ നനയുന്നൊന്നും നമ്മുടെ ഇതിൽ പിടിക്കില്ല. അത് ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ വെള്ളമെല്ലാം ഇങ്ങനെ ഇരുന്ന് തണുത്ത് മസിൽസ് എല്ലാം തണുത്ത് ആകെ ഒരു ഡിസ്കംഫർട്ടാണ്. പക്ഷേ നമ്മളത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ പ്രോപ്പർ ഗിയർ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീയിങ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ക്രൈസ്റ്റ്ചർച്ചിൽ നിന്ന് നമുക്ക് സ്കീയിങ്ങിനുള്ള ഗിയർ കുറച്ചുകൂടെ ചീപ്പറായിട്ട് ഹയർ ചെയ്യാം. സോ നമ്മൾ നേരത്തെ പോവുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഹയർ ചെയ്ത് ഏർലി മോർണിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ പൈസയും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇത് എനിക്കൊന്ന് നമ്മളൊരു രണ്ടു മൂന്ന് പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഷൂസ് അതുപോലെ തന്നെ ഉള്ളൊരു സ്കീയിങ് പാൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് അത് എന്തെന്നേക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതിപ്പോൾ നമുക്ക് മഴയത്തോ അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള ഒരു നടക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പം നമ്മൾ പ്രോപ്പർ ഗിയർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിഫറൻസ് ആണ്.
യാ, പിന്നെ നമ്മുടെ ലാസ്റ്റ് മന്ത് സംഭവിച്ചിട്ടുള്ള ഒന്ന് രണ്ട് സ്പോർട്സ് അപ്ഡേറ്റുകൾ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു, അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഐ പി എൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐ പി എൽ സീസണാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞത്. ചെന്നൈ സൂപ്പർ കിങ്സ് പിന്നെയും കപ്പടിച്ചിരിക്കുകയാണ്. ഞാനൊരു ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകനാണ്.
ഓക്കെ.
യാ, അപ്പോൾ ലാസ്റ്റ് ബോളിൽ ജയിച്ചിട്ടുള്ള ത്രില്ലിംഗ് ഫൈനലായിരുന്നു രവീന്ദ്ര ജഡേജയുടെ കിടുക്കൻ. യാ, ഫ്യൂ ഷോട്ട്സ്. യാ, എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈനലായിരുന്നു. പക്ഷെ അത് എല്ലാം സന്തോഷം തരുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലുണ്ടായിരുന്നു. അത് നമുക്കത്ര നല്ല ന്യൂസ് ആയിരുന്നില്ല. നമ്മൾ ഓസ്ട്രേലിയയിലെടുത്ത് തോറ്റുപോയി. യാ, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്പോർട്സിൽ നടന്നിട്ടുണ്ട്. യാ, അത്രയൊക്കെയാണ് നമ്മുടെ ഈ മാസത്തെ പ്രധാനപ്പെട്ട
അപ്ഡേറ്റ്സ്. ആയിരിക്കുകയാണ് എല്ലാവരും. ഹൈഡ്രേറ്റ് ആയിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഐ മീൻ ഹെൽത്തി ആയിട്ടിരുന്നാൽ നമുക്ക് അത് ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. സോ ആൻഡ് മേക്ക് ഷുവർ ചെയ്യുക, എന്തെങ്കിലും ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക, പിന്നെ എൻജോയ് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോസ് ഒന്നും മുടക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ട്, ഇപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞോളൂ, ഇപ്പം ഇമിഗ്രേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് അസ് നോ.
പിന്നെ ബോറടിക്കുന്ന നമ്മുടെ ഷോ കേൾക്കാം.
അതെ, എപ്പോഴും
ബോറടി കൂട്ടാനാണോ?
ബോറടി കുറയ്ക്കാൻ.
ബോറടി കുറയ്ക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
യെസ്, ഹാവ് എ ഗുഡ് നൈറ്റ്.
വെൺമേഘം മെല്ലെ പൊഴിയുമോ, മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ, മെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരൂത്താനേ, നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ, ഒന്നാവാൻ തോന്നുകയോ. തേൻ തുള്ളി തൂവും നിമിഷമേ, മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ.
ചെയ്യാൻ